പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപ്പതിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, പ്രിയരെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അനേക എപ്പിസോഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ദൈവത്തിന്റെ ആത്മാവ് അടിയനിലൂടെ പ്രസംഗിച്ചു കഴിഞ്ഞു. ആ എപ്പിസോഡുകൾ ശ്രദ്ധിക്കുവാനായിട്ട് പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഷാജി ജോസഫിന്റെ ഫേസ്ബുക്ക് സൈറ്റിൽ അത് അവൈലബിൾ ആണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നു പോയാൽ അത് നിങ്ങൾക്ക് ഓർഡറായിട്ട് നിങ്ങൾക്ക് കാണുവാനും കഴിയും, കേൾക്കുവാനും അനുഭവിച്ചറിയുവാനും കഴിയും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതിലൂടെ ദൈവം അറിയിക്കുന്നത് അന്ത്യകാലത്തേക്ക് വേണ്ടി ദൈവജനത്തെ ദൈവം ഒരുക്കുകയാണ് ചെയ്യുന്നത്, ജയം പ്രാപിക്കാൻ ഒരുക്കുകയാണ് ചെയ്യുന്നത്. മത്തായി സുവിശേഷം 24:14 ഈ ശുശ്രൂഷയുടെ കീ വാക്യം. നമുക്കത് വായിച്ച ശുശ്രൂഷയിലേക്ക് കടക്കാം.
രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും, അതോടെ ഈ യുഗം തീരുകയാണ് എന്നാണ് ബൈബിള് പറയുന്നത്. അപ്പോ ആ യുഗം തീർന്നാൽ അടുത്ത് എന്താണ് സംഭവിക്കുന്നത്? യുഗം തീർന്നാൽ അടുത്ത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഈ ലോകത്തെ വാഴും. അതാണ് അടുത്ത സ്റ്റേജ്, മിലിനിയം എന്ന് നമ്മൾ സാധാരണ പറയുന്ന ആ സംഭവത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും അതിലേക്ക് ഉണ്ടാവുകയില്ല, ജയിക്കുന്നവരെ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും എന്ന് പറഞ്ഞാണ് വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത്. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അപ്പോൾ ഒരു അവകാശം നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, വെളിപ്പാട് 21:7 പറയുന്നത്. അപ്പോൾ ആ ജയം പ്രാപിക്കാൻ തുടങ്ങുന്ന സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുകയാണ്. അപ്പോൾ എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഇതാ ലോകത്തിലെല്ലാവരും അറിയിക്കപ്പെടും. എന്താണത്? അത് യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷമാണത്. അതിൽ എന്താണ് അതിനെ അർത്ഥമാക്കുന്നത്? ദൈവം ഭൂമിയെ വാഴുവാൻ വേണ്ടിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ദൈവം മനുഷ്യനിലൂടെ ഭൂമിയെ വാഴണം. ഇതായത് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരാലയമായിട്ടാണ് ദൈവം ഉണ്ടാക്കിയത്. മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വസിച്ച് ആ ദൈവം മനുഷ്യനിലൂടെ ഭൂമിയെ വാഴും. ഇതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6:16 ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. അപ്പോ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ശുശ്രൂഷ നമ്മൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുകയും അത് നാം ജയം പ്രാപിക്കുകയും ചെയ്താൽ അടുത്ത ഫേസിൽ നമുക്ക് അംഗത്വമുണ്ട്, അല്ല എങ്കിൽ അടുത്ത ഫേസിൽ നമുക്ക് അംഗത്വമില്ല. നാം ഇന്നൊരു ജാതിക്കാരനോ മതക്കാരനോ ആയിട്ട് കാര്യമില്ല, അതുകൊണ്ടൊന്നും നമുക്ക് അവിടെ കയറുവാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ആ ജോലിക്ക് യോഗ്യരാണെന്ന് നമ്മൾ തെളിയിക്കണം. നമ്മളെ ഉണ്ടാക്കിയത് 1 Kings 1:26 പറയുന്നു, മനുഷ്യനെ ഉണ്ടാക്കിയത് ഇതാ ഒരു തൊഴിലവസരം ഉണ്ടായത് കൊണ്ടാണ്. തൊഴിലവസരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴണം. അങ്ങനെ ഒരു തൊഴിലവസരമാണ് നമ്മുടെ സൃഷ്ടിപ്പിന് കാരണം. അതുകൊണ്ടാണ് 1 Kings 1:26 പറയുന്നത്, ദൈവം തന്നെ പറയുകയാണ്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയെ വാഴുക, ഭൂമിയുടെ മാനേജ്മെന്റ് ഏറ്റെടുക്കുക എന്നുള്ള ആ തൊഴിലവസരമാണ് നമ്മളുടെ സൃഷ്ടിപ്പിന് കാരണം. അപ്പോൾ അതിന് തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയാൽ മാത്രമേ നമ്മൾ അടുത്ത ഫേസിലേക്ക് നമ്മൾ കയറുകയുള്ളൂ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അതിന്റെ അർത്ഥം ആ തൊഴിലവസരത്തിലേക്കുള്ള ഇന്റർവ്യൂ ആണ് ഇന്ന് നമ്മുടെ ജീവിതകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ നമ്മൾ ജയം പ്രാപിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അല്പമേ തരൂ, അല്പത്തിൽ വിശ്വസ്തനായാൽ അടുത്ത ഫേസിൽ അധികത്തിന് നമ്മളെ വിചാരകനാക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ ആ അധികത്തിൽ വിചാരകനാക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഉദാ ഒരു താലന്ത് കൊണ്ട് 5 നേടിയവനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞത്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് വിചാരകനാക്കും, യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിനും. മത്തായിയുടെ സുവിശേഷം 25 ഈ പറഞ്ഞത്. എന്നാൽ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ലൂക്കോസ് സുവിശേഷം 19 പറയുന്നുണ്ട്, ഇതാ 10 ഉദാ ഓരോ താലന്ത് ഇതാ താലന്ത് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു താലന്ത് കൊണ്ട് 10 നേടിയവനോട് പറയുകയാണ്, ഇതാ നീ അധികത്തിൽ വിചാരകനാകാനല്ല പറയുന്നത്, അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്, നീ 10 പട്ടണങ്ങളെ വാഴുക. ഒന്നുകൊണ്ട് അഞ്ച് നേടിയനോട് പറയുകയാണ്, നീ അഞ്ച് പട്ടണങ്ങളെ വാഴുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഇത് വളരെ ഒരു ചെറിയ ഒരു ഷോർട്ട് പീരീഡ് മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ഇതാ പുറത്തിറങ്ങി, ഇതാ തുടർന്ന് ഒരു മരണത്തിലൂടെ നമ്മൾ ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് ഇറ്റ് ഈസ് അവർ ഇന്റർവ്യൂ, ഇത് നമ്മുടെ ഇന്റർവ്യൂ ആണെന്ന് മനസ്സിലാക്കുക. ആ ദൈവരാജ്യത്തിലെ ആ തൊഴിലവസരത്തിലേക്കുള്ള ഇന്റർവ്യൂ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം നമ്മൾ യോഗ്യരായിട്ട് തെളിയണം. അപ്പോ ഇവിടെ നമ്മൾ അതിനെല്ലാം ദൈവം പഠിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും. പക്ഷെ നമ്മൾ ലോക സിസ്റ്റത്തിൽ ഓടിയാൽ നമ്മൾ അതിലേക്ക് ഓടി എത്തത്തില്ല. എന്നാൽ ദൈവ സിസ്റ്റത്തിൽ ഓടിയാൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. അപ്പൊ കഴിഞ്ഞ സന്ദേശം നാം മനസ്സിലാക്കിയത് മൂന്ന് സിസ്റ്റങ്ങളുണ്ട്. അതിൽ ദൈവ സിസ്റ്റത്തെ കുറിച്ചായിരുന്നു നാം മനസ്സിലാക്കിയത്. ആ ദൈവ സിസ്റ്റത്തെ കുറിച്ച് നാം മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന്റെ വെളിപ്പാടിനാൽ ജീവിക്കുന്ന മനുഷ്യനാണ്. മനുഷ്യൻ സ്വയമായിട്ട് നന്മയും തിന്മയും തീരുമാനിക്കുന്നില്ല എന്ന് നാം കേട്ടു. അതായത് മനുഷ്യൻ നന്മയും തിന്മയും ഒന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ പുറകിലുള്ള മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന ആലയത്തിൽ വസിക്കുന്ന ദൈവം തന്നെ അവന്റെ ജീവിതത്തിൽ നന്മയും തിന്മയും തീരുമാനിച്ച് അവന്റെ ഹൃദയത്തിൽ അത് വെളിപ്പെടുത്തി കൊടുക്കും. അവനത് ചെയ്താൽ മതി എന്ന് നാം കേട്ടു. അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. കാരണം അതാണ് നമ്മൾ ഏദനിലായിരുന്നപ്പോഴുള്ള നമ്മുടെ പ്രവർത്തന രീതി. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ ആദത്തെ കുറിച്ച് കേട്ടു. ആദം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നാം കേട്ടു. ആദം പ്രവർത്തിച്ചത് സ്കൂളിൽ പോയി പഠിച്ചിട്ടല്ല. ABCD പഠിക്കാൻ പോയില്ല, 1, 2, 3 പഠിക്കാൻ പോയില്ല. അന്ന് സ്കൂളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ആദം ഇതിനൊക്കെ പേരിട്ടതെന്ന് നാം കേൾക്കുകയുണ്ടായി. അത് ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് റെവലേഷൻ. ദൈവം ഒരു ഡിവൈനായിട്ട് തന്റെ ചിന്തകൾ ആദത്തിന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നു. ആദത്തിന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നു. ആദം അത് ദൈവം കൊടുത്ത ശരീരം ഉപയോഗിച്ച് ഭൂമിയിൽ വിളിച്ചു പറയുന്നു, ഭൂമിയിൽ ചെയ്യുന്നു. അപ്പൊ ഇതായിരുന്നു ആ സിസ്റ്റം. അപ്പോ ഇത് നമ്മളെ ദൈവത്തിന്റെ ഈ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. ഇന്ന് നമ്മളാണ് നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. അത് എന്തിന്റെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്? നമ്മളോട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞോ അത് നമ്മൾ ചെയ്തു, അതല്ലെങ്കിൽ ആദം ചെയ്തപ്പോ അത് നമുക്കും എഫക്റ്റായി. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോ അതുകൊണ്ട് അതായത് അതിലൂടെയാണ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ വരുന്നത്. അത് ആദം കഴിച്ചതോടുകൂടെ ആദം ആദത്തിന്റെ സ്വയത്തിലേക്ക് യാത്രയായി. ആദത്തിന്റെ സ്വയത്തിലേക്ക് യാത്രയായപ്പോ ഇതാ ഇനി പിന്നെ ദൈവമല്ല അവന്റെ ജീവിതത്തിൽ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്, അവനാണ്. ആരാണോ നന്മയും തിന്മയും തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ് ദൈവം. എന്നാൽ ആദം അതിൽ നിന്ന് മാറി ആദം നന്മയും തിന്മയും തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ എത്തിച്ചേരുവാനായിട്ട് ഇടയായി. അപ്പോ ആദത്തിന്റെ മക്കളായ നാം എല്ലാവരും ഇന്ന് നമ്മളാണ് നന്മയും തിന്മയും തീരുമാനിക്കണേ. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു തെറ്റാണ്. പകരം നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മളാക്കി വെച്ചത് ദൈവം നന്മയും തിന്മയും തീരുമാനിക്കും. എന്നിട്ട് നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൽ അത് എന്ത് ചെയ്യണമെന്നുള്ളത് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കും. തുടർന്ന് നമ്മളത് ഭൂമിയിൽ ചെയ്യും. ഇങ്ങനെയാണ് ആദത്തിന്റെ അടുക്കൽ ഇതാ മൃഗങ്ങളെ എല്ലാം ആദത്തെ ഉണ്ടാക്കിയതിന് ശേഷം 6-ാം ദിവസം ദൈവം ആദത്തെ ഉണ്ടാക്കി. ആദത്തെ ഉണ്ടാക്കിയതിന് ശേഷം ഇതാ മൃഗങ്ങളെ ആദത്തിന്റെ അടുക്കൽ കൊണ്ടുവരിക. ആദം അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ തക്കവണ്ണം മൃഗങ്ങളെ ആദത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആദത്തിന് പേരിടാൻ തക്കവണ്ണം പേര് CAT ക്യാറ്റ് എന്ന് വായിക്കാൻ ആദം പഠിച്ചിട്ടില്ല. സി പഠിച്ചിട്ടില്ല, ABCD പഠിച്ചിട്ടില്ല, ഒരു ഭാഷയും പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ആദം പേരിടുന്നത്? അവൾ ആദത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആദം എല്ലാറ്റിനും പേരിട്ടു. എന്ന് പറയും ഈ പേരൊക്കെ ആദത്തിന് എവിടെ നിന്ന് വന്നു? ഈ പേരെല്ലാം ആദത്തിന്റെ ഉള്ളിൽ ദൈവം പ്രകാശിപ്പിച്ചു. ആദം അത് വിളിച്ചു പറഞ്ഞു. അതെല്ലാം ആദം വിളിച്ചു പറഞ്ഞത് അവിടെ അതിന് പേരായി എന്ന് കഴിഞ്ഞ സന്ദേശത്തിൽ മനസ്സിലാക്കിയതാണ്. ഇതാണ് ദൈവപുത്രന്മാരുടെ പ്രവർത്തന രീതി. ഇങ്ങനെ തന്നെയാണ് യേശുവും പറയുന്നത്. യേശുക്രിസ്തു ഇവിടെ വന്നപ്പോ ദൈവപുത്രനാണല്ലേ വന്നത്. യേശുക്രിസ്തു പറയുകയാണ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇതാണ് നമ്മൾ യോഹന്നാൻ 5:19 നമ്മൾ വായിച്ചു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വായിച്ചില്ല എങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിക്കാം. അതിന്റെ 5:19 പറയാം, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? എന്റെ പിതാവ് എന്നെ ചെയ്ത് കാണിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചാട്ടെ, വായിച്ചാട്ടെ ആ ഭാഗം.
ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞതു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനു സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
ഇതാണ് നമ്മുടെ സിസ്റ്റം. ആദത്തിന്റെ സിസ്റ്റം ഇതായിരുന്നു. ആദം സ്വയം ഒന്നും ചെയ്യുന്നില്ല. അകത്ത് ഇതാ ആദത്തിന് കഴിയത്തില്ലെന്നല്ല, കഴിയും. പക്ഷേ സിസ്റ്റം അകത്ത് ദൈവം പ്രകാശിപ്പിക്കുന്ന കാര്യങ്ങൾ, ആ ഡിവൈൻ ഇമ്പാർട്ടേഷനിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ക്രിസ്തു അത് തന്നെയാണ് പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല, പിന്നെ ഞാൻ ചെയ്യുന്നതോ? എന്റെ പിതാവ് എനിക്ക് കാണിച്ചു തരുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ പിതാവ് നമുക്ക് കാണിച്ചു തരും, എങ്ങനെയാ? ഡിവൈൻ റെവലേഷനിലൂടെ അകത്ത് കാണിച്ചു തരും, നമ്മുടെ ഹൃദയത്തിൽ അത് പ്രകാശിപ്പിക്കും, നമ്മളത് വാ തുറന്ന് പറയും, കൈകൊണ്ടത് ചെയ്യും. ഇതാണ് ദൈവപുത്രന്മാരുടെ പ്രവർത്തന രീതി. അവരും നന്മയും തിന്മയും തീരുമാനിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പിന്നെ ആ പിതാവ് അകത്ത് വസിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് യോഹന്നാൻ 14:10 യേശുവിനെ കുറിച്ച് പറയുന്നത്. അവിടുത്തെ ആ പ്രവർത്തനം എന്ന് പറയുന്നത് പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. വായിച്ചേ,
ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു.
ശ്രദ്ധിച്ചാട്ടെ, പിതാവ് ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് പറയുമ്പോൾ നിങ്ങൾക്കകത്തൊരു കൊതി ആവശ്യമാണ്, ഒരു കൊതി. എനിക്ക് ഇതുപോലെ ആകണം, എനിക്ക് സ്വയമായിട്ടൊന്നും പറയാതെ എന്റെ പിതാവ് എന്നിൽ പറയുന്നത് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരണം എന്നൊരാഗ്രഹം നമ്മുടെ അകത്തോടാണ്. ആഗ്രഹം ഇല്ലാത്തവന് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. വിശപ്പില്ലാത്തവന് എന്ത് ടേസ്റ്റായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ടും കാര്യമില്ല. ദാഹമില്ലാത്തവന് വെള്ളം കുടിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആദ്യം ഇത് കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഒരു ദാഹം എൻ്റെ ഉള്ളിൽ തരയണമേ, ഇതേപോലെ ജീവിക്കാൻ. ആദത്തിൻ്റെ ആദ്യ ജീവിതം പോലെ വീഴുന്നതിന് മുമ്പ് ക്രിസ്തു ഭൂമിയിൽ ഒന്ന് ജീവിച്ചതുപോലെ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ പിതാവിനിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്, പിതാവിനെ കാണിച്ചു തരുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇതേ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം. ഇതാണ് ഓ ദൈവത്തിൻ്റെ സിസ്റ്റം, ഗോഡ് സിസ്റ്റം. ഇതായിരുന്നു ആദിയിലെ സിസ്റ്റം, ഇതായിരുന്നു യേശു ഇവിടെ വന്ന് നമ്മുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ സിസ്റ്റം, തന്റെ ജീവിതത്തിലെ സിസ്റ്റം. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹൂദന്മാരെ ആദം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, പള്ളിക്കൂടത്തിൽ പോകാത്ത ഇവൻ എങ്ങനെയാണ് ശാസ്ത്രം അറിയുന്നത്? അപ്പോ ശാസ്ത്രം അറിയുന്ന ദൈവം നമ്മുടെ അകത്തുണ്ട്, ദൈവപുത്രന്മാരുടെ അകത്തുണ്ട്, ശാസ്ത്രത്തെ ഉണ്ടാക്കിയവനകത്തുണ്ട്. അതുകൊണ്ടാണ് ഒരു ശാസ്ത്രവും പഠിച്ചില്ലെങ്കിലും ദൈവം പറയുന്ന കാര്യം വിളിച്ചു പറയുമ്പോൾ അത് ശാസ്ത്രത്തെ വെല്ലുന്നതായി തീരുന്നത്, ഇതുവരെ ഭൂമിയിൽ കേൾക്കാത്ത ഇൻഫർമേഷൻ അറിവുകളായി തീരുന്നത്. ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് റെവലേഷൻ, ഇതാണ് ഗോഡ് സിസ്റ്റം. നമ്മൾ ഇതിനെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഇതാ തുടർന്ന് നമ്മൾ ഗോഡ് സിസ്റ്റത്തിൽ നിന്ന് മാറി നമ്മൾ അടുത്തത് ഇതാ ഓൾഡ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഓൾഡ് സിസ്റ്റം? ഓൾഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഗോഡ് സിസ്റ്റത്തിൽ മനുഷ്യൻ അനുസരണക്കേട് മൂലം വീണുപോയി, മരണം സംഭവിച്ചു. മരണത്തെക്കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിക്കും ദൈവം അനുവദിക്കുന്നെങ്കിൽ. മരണം സംഭവിച്ചു. മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറി, ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറിയപ്പോൾ ഡിവൈൻ ഇമ്പാർട്ടേഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ ദൈവത്തിന്റെ ആത്മാവാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറിയപ്പോൾ ഡിവൈൻ ഇമ്പാർട്ടേഷൻ പിന്നെ ലഭ്യമല്ലാതെയായി. ആ ഭാഗം പരിപൂർണമായി അന്ധകാരമായി, ഇരുട്ടായി. മനുഷ്യന്റെ ആത്മാവ് ഡോർമെന്റ് ലെവലിലായി. ഇതാണ് ആത്മമരണം എന്ന് പറയുന്നത്. ഇതാ തുടർന്ന് മനുഷ്യന്റെ ദേഹിക്ക് ഇൻഫർമേഷൻ അകത്തുനിന്ന് കിട്ടുന്നില്ല, പിന്നെ കിട്ടുന്ന മുഴുവൻ കണ്ണിലൂടെയും ചെവിയിലൂടെയും ഒക്കെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ട് അവൻ തന്റെ ഹൃദയം നിറച്ചു. അങ്ങനെ ലോകത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ വന്നു, ലോകത്തിൽ ലിഖിതങ്ങൾ വന്നു. ഇതാ പുറമേയുള്ള സിസ്റ്റമാണ് അകത്തേക്ക് മനുഷ്യൻ ഏറ്റെടുക്കുന്നത്. അപ്പൊ ഈ പുറമേയുള്ള അങ്ങനെ ഒരു സിസ്റ്റം കടന്നു വന്ന് ഈ മനുഷ്യനെ പിശാച് പുറമേയുള്ള കാഴ്ചയാ ജീവിതത്തിലൂടെ കൊണ്ടുവന്ന് അവനെ പാപിയാക്കുന്ന ആ തലത്തിലേക്ക് മൂവ് ചെയ്തപ്പോ അതിനെ അവനെ അധികം പാപിയായി അവനെ ദുഷ്ടന്റെ പിടിയിൽ പൂർണ്ണമായും പെട്ടുപോകാത്ത രീതിയിൽ അവനെ വീണ്ടും വീണ്ടും തിന്മകളാൽ അവൻ നിറയാത്ത രീതിയിൽ ദൈവം അപ്പോഴവന് കൊടുത്തതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം ആർക്കാണ്? പാപം നിറഞ്ഞൊരു വ്യക്തിക്കാണ്, അകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ന്യായപ്രമാണം. അല്ലാത്ത വ്യക്തിക്ക് ആവശ്യമില്ല ന്യായപ്രമാണം. സുബോധമില്ലാത്തവനാണ് ന്യായപ്രമാണം ആവശ്യം. എന്നാൽ സുബോധമുള്ളവന് ന്യായപ്രമാണം ആവശ്യമില്ല. സ്പർശനശേഷി നഷ്ടപ്പെട്ടവനാണ് ഇതാ ന്യായപ്രമാണം ആവശ്യം. അതായത് പാപത്തെ സെൻസ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള കഴിവുള്ളവന് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ പാപത്തെ സെൻസ് ചെയ്യുവാൻ കഴിയാത്ത ഒരുവന് ന്യായപ്രമാണം. നമ്മളിപ്പോൾ ദൈവ ഗോഡ് സിസ്റ്റത്തിൽ നിന്ന് ഓൾഡ് സിസ്റ്റം, അതും ദൈവം തന്നെ വെച്ചതാണ്. പക്ഷേ ആ പൂർണ്ണതയുള്ള സിസ്റ്റമല്ല, വീണുപോയ മനുഷ്യനുള്ള സിസ്റ്റമാണ്. ഓൾഡ് സിസ്റ്റത്തിലേക്ക് കടന്നു വരികയാണ്. അതായത് ഇതാ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നിനൊക്കെ നല്ല പവറുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തീയിൽ തൊട്ടാൽ, ചൂടിൽ തൊട്ടാൽ അറിയാം. എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു നിയമം വേണ്ട. പക്ഷെ കുഷ്ഠരോഗികളെ സംബന്ധിച്ച് അവർക്കൊരു നിയമം വേണം. കാരണം നിങ്ങൾ കുഷ്ഠരോഗികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലെ വിരലുകൾ പലതും കാണത്തില്ല, തുമ്പ് കാണത്തില്ല. അതിന്റെ വിഷയം എന്ന് പറയുന്നത് അവരുടെ സ്പർശനശേഷി നഷ്ടപ്പെട്ടു പോയി. അവർ തീയിൽ തൊട്ടാലും അവർക്ക് അറിയത്തില്ല. നമ്മൾ തീയിൽ തൊട്ടാൽ നമുക്ക് സ്പർശനശേഷി ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും. ഒരു പ്രഷർ കുക്കറിൽ തൊട്ടാൽ ഇതാ പെട്ടെന്ന് ചൂട് വരുമ്പോൾ കൈ വലിക്കും. പക്ഷേ കുഷ്ഠരോഗികളെ സംബന്ധിച്ച് അവരുടെ ആ സെൻസിങ് പവർ നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ കൈ വലിക്കത്തില്ല, അവിടെ തന്നെ വയ്ക്കും. എന്ത് പറ്റുമെന്നറിയാമോ? അവരുടെ ആ കൈ എടു തുമ്പുകളൊക്കെ ആ തൊട്ട ഭാഗം എല്ലാം കരിഞ്ഞു പോകും, അത് വെന്തു പോകും. അപ്പോൾ അവരുടെ സ്പർശനശേഷിയില്ല. ഇതേപോലെ തന്നെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടതിന് ശേഷം പാപത്തെ സ്പർശിക്കുവാനുള്ള ആ പാപം തിരിച്ചറിയുവാനുള്ള സെൻസിങ് പവർ ഈ മനുഷ്യന് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള മനുഷ്യർക്കാണ്, അങ്ങനെ അകൃത്യം ചെയ്യുന്ന മനുഷ്യർക്കാണ് ഇതാ ന്യായപ്രമാണം ആവശ്യമായിരിക്കുന്നത്. ആ മനുഷ്യനെ സംബന്ധിച്ച് ഇതാ നമ്മൾ മനസ്സിലാക്കുന്നത് ഓൾഡ് സിസ്റ്റം. ദൈവം അവർക്ക് ഒരു ന്യായപ്രമാണം കൊടുത്തു. ആ കുഷ്ഠരോഗിക്ക് എന്ത് ചെയ്യണം? നമ്മ ഒരു നിയമം ആവശ്യമാണ്. നീ പ്രഷർ കുക്കറിൻ്റെ അടുക്കൽ പോകരുത്, നീ തീരടുക്കൽ പോകരുത്, ഇതാ നീയെ കത്തിയെടുക്കരുത്. ഇതാ കാരണം അത് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നീ കൈ മുറിഞ്ഞാൽ നീ അറിയത്തില്ല, കാരണം നിനക്ക് സെൻസിങ് പവർ ഇല്ല. അപ്പോൾ ഇതേപോലെ തന്നെ പാപത്തെ സെൻസ് ചെയ്യുവാൻ കഴിവില്ലാത്ത വ്യക്തിത്വങ്ങൾക്ക്, അകൃത്യം ചെയ്യുന്നവർക്ക് ദൈവം കൊടുത്തതാണ് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം ഒരിക്കലും നീതിമാനുള്ളതല്ല. ആ ന്യായപ്രമാണം ഒരിക്കലും ആദം വീഴുന്നതിന് മുമ്പുള്ള വ്യക്തിത്വത്തിനുള്ളതല്ല ഈ ന്യായപ്രമാണം. മോശയിലൂടെ കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ന്യായപ്രമാണം, നിയമങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരു നിയമം എന്ന് പറയുന്നത് കമാൻഡ്മെന്റ്സ് ആർ ടു ടൈപ്സ്, അതിൽ ഒന്നെന്ന് പറയുന്നത് ദൈവിഷ്ടം ചെയ്യുവാനുള്ള കമാൻഡ്മെന്റ്സ് ആണ്. അത് അകത്തുനിന്ന് ഡിവൈൻലി വെളിപ്പെട്ട് കിട്ടുകയാണ് മനുഷ്യന്. ആദത്തിന് കിട്ടിയതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ പിതാവ് വസിച്ച് അത് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഇതാ അത് ഒരു കൽപ്പന എന്ന് പറയുന്നത് ദൈവിഷ്ടം ചെയ്യാനാണ്. എന്നാൽ ആദത്തിനല്ല, ആദത്തിന് കൊടുത്ത കൽപ്പന. എന്നാൽ അതിനുശേഷം പാപം ചെയ്ത ജനത്തിന് കൊടുത്ത ന്യായപ്രമാണം, മോശയുടെ കൊടുത്ത ന്യായപ്രമാണം എന്ന് പറയുന്നത് അത് സുബോധമില്ലാത്തവനും പാപം ചെയ്യുന്ന മനുഷ്യനുമായ ആ വ്യക്തിത്വത്തിന് കൊടുത്തതാണ്. അതിൻ്റെ ഉദ്ദേശം ദൈവിഷ്ടം ചെയ്യുക എന്നുള്ളതല്ല, അതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ വീണ്ടും പാപത്തിലേക്ക് വഴുതി പോകാതിരിക്കുവാൻ വേണ്ടിയാണ് അതിനെ കൊടുത്തത്. അപ്പോൾ കൽപ്പനകളെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇന്നത് ചെയ്യേ, ആദമേ നീ ഈ കാണുന്ന മൃഗത്തിന് സിംഹം എന്ന് പേരിട്, അതാ ഈ ആയി കാണുന്ന സ്ത്രീക്ക് നീ നാരി എന്ന് പേരിട്. ഇപ്പോൾ സ്കൂളിൽ പോകാത്ത പഠിച്ചിട്ടില്ലാത്ത ആദം ആ ഇൻഫർമേഷൻ കൊണ്ട് അത് വിളിച്ചു പറയുകയാണ്, അത് സംഭവിക്കുകയാണ്. ആ സിസ്റ്റമാണ് ദൈവത്തിന്റെ സിസ്റ്റം, അത് ഇമിറ്റേഷൻ സിസ്റ്റമാണ്, ലോ ഓഫ് ഇമിറ്റേഷൻ. നമ്മൾ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, ആകയാൽ രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, ഇതാ നീ സ്കൂളിൽ പോയി പഠിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നൊക്കെയല്ല അവിടെ പറയുന്നത്. പഠിക്കുന്നൊക്കെ എത്രത്തോളം പഠിക്കുന്നോ ഇത്രത്തോളം നല്ലതാണ്. കാരണം ഇപ്പോൾ നാം നന്മയും തിന്മയും തിരിച്ചറിഞ്ഞാലേ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല. എഫേസ്യർ 5:1 പറയുന്ന സിസ്റ്റമാണ്, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ എന്നാണ് പറയുന്നത്. ഇമിറ്റേഷൻ സിസ്റ്റമാണ്.
ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി,
ദൈവത്തെ അനുകരിപ്പിൻ. അല്ലെങ്കിൽ ഇത് ട്രാൻസ്ലേഷൻ പരിപാടിയല്ല, ദൈവത്തെ അനുകരിക്കുകയാണ്. അതായത് ഇതാ ഇതാ ഒരു കൊച്ചു കുഞ്ഞ് ഇതാ ഇപ്പോ ബ്രിട്ടനിൽ വളരുന്ന ഒരു കൊച്ചു കുഞ്ഞ്, അത് ഒരു 2, 3, 4 വയസ്സൊക്കെയാവും. 4 വയസ്സൊക്കെയാവുമ്പോൾ ഒരു നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഒരു സ്കൂളിലും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് എങ്ങനെയാ സംസാരിക്കുന്നത്? ഇതാ അത് ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? അദ്ദേഹം ഒരു ഭാഷയിലേക്ക് ആ കുഞ്ഞിനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ അറിയത്തില്ല. ഡയറക്റ്റ് അതിൻ്റെ മനസ്സിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇമിറ്റേഷൻ സിസ്റ്റം. അതെങ്ങനെയാണ്? ഇതാ അതിൻ്റെ അപ്പൻ അതിൻ്റെ അമ്മ പറയുകയാണ്, ദാ ഇതാണ് നിന്റെ ഡാഡാ ഡാഡാ. അപ്പൊ അത് പറയും ഡാ 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 ഡാഡാ ഡാഡാ. അത് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അമ്മ പറയുന്നത്, അതിൻ്റെ അപ്പം പറയുന്നത്, ചുറ്റുപാടും പറയുന്നത്, അത് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അതൊരു സ്കൂളിലും പോയി പഠിക്കുന്നില്ല. ഇതേപോലെ നമ്മുടെ അപ്പം നമ്മളോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? എന്നെ അങ്ങ് ഇമിറ്റേറ്റ് ചെയ്താൽ മതി, നീ എന്നെ അങ്ങ് ഇമിറ്റേറ്റ് ചെയ്താൽ മതി. ആകയാൽ പ്രിയ മക്കളെന്നതുപോലെ നിങ്ങൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുക, എന്നെ അനുകരിക്കുക. അപ്പോൾ അവിടെ യാതൊരു ട്രാൻസ്ലേഷൻ ഒന്നുമില്ല. അമ്മ അകത്തുനിന്ന് എന്ത്, അപ്പൻ എന്ത് അകത്തുനിന്ന് പറയുന്നോ അത് പുറത്തേക്ക് വിളിച്ച് പറയുക. ഇതായിരുന്നു നമ്മുടെ ഗോഡ് സിസ്റ്റം. എന്നാൽ അതിൽ നിന്ന് നമ്മൾ വീണുപോയി. നന്മ തിന്മകളെ കുറിച്ച് അറിയൊരു വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. ആദം അനുസരണക്കേട് കാണിച്ചു, മരണം സംഭവിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ആദ്യത്തെ വിട്ട ശേഷം ഇതാ തുടർന്ന് ദൈവം മനുഷ്യർക്ക് മോശയിലൂടെ നൽകുന്ന നിയമമാണ് മറ്റൊരു ന്യായ പ്രമാണം. അതായത് അതും ഒരു പ്രമാണം തന്നെയാണ്. ആ പ്രമാണത്തിന്റെ ഉദ്ദേശം ദൈവിഷ്ടം ചെയ്യുകയല്ല, ആ പ്രമാണത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ കൂടുതൽ അകൃത്യത്തിലേക്ക് നയിക്കാതിരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു നിയമമാണത്. പക്ഷേ ഏദനിലുണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് ദൈവിഷ്ടം ചെയ്യുവാനുള്ള നിയമമാണ്. ദൈവിഷ്ടം ചെയ്യണമെങ്കിൽ അവൻ നീതിമാനായിരിക്കണം. എന്നാൽ നീതി നഷ്ടപ്പെട്ടവൻ ഇനി ആ പാപത്തിൽ വളരാതിരിക്കാൻ ദൈവം കൊടുത്തതാണ് ന്യായ പ്രമാണം. അതാണ് ഓൾഡ് സിസ്റ്റം. 10 കൽപ്പനകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതാ കഴിഞ്ഞ ദിവസം കർത്താവ് പല മീറ്റിങ്ങുകളിലും പറയുവാനായിട്ടിടയായി ആ സിസ്റ്റമാണ് സുബോധമില്ലാത്തവന് കൊടുക്കുന്നത്. കാരണം ഇവന്റെ സുബോധം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ലോകത്തിലെ ഒരപ്പനും വരാത്തൊരു ഗതികേട് നമ്മുടെ ദൈവത്തിന് വന്നത്. ദൈവം ഇതാ മനുഷ്യന് കൊടുത്ത ഒന്നാമത്തെ കൽപ്പന തന്നെ കാണിക്കുന്നത്, ഞാനാണ് നിന്റെ ദൈവം. പുറപ്പാട് 20 നമ്മൾ വായിക്കുമ്പോ ഇതാ ആ ജനത്തിന് കൊടുത്ത കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന, ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ അപ്പൻ, ഞാനാണ് നിന്റെ അപ്പൻ. ഏതെങ്കിലും അപ്പന് മക്കളോടത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനാണ് നിന്റെ അപ്പൻ. എന്നിട്ട് ഒന്നാമത്തെ കൽപ്പനയുടെ ആ രംഗം ഇതാണ്, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവത്തെ സ്നേഹിപ്പിൻ. നിന്റെ അപ്പൻ ഞാനാണ്, നീ എന്നെ സ്നേഹിക്കണമെന്ന് ഏതെങ്കിലും ഒരു അപ്പൻ തന്റെ പുത്രന് തന്റെ പുത്രിക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഞാനൊരിക്കലും അത് ചെയ്തിട്ടില്ല. എന്റെ മക്കൾക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. അവർക്ക് സുബോധമുണ്ട്, ഞാനാണ് അവരുടെ അപ്പൻ, എന്നെ സ്നേഹിക്കാൻ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്ത് കാണുകയില്ല, കാരണം അവർക്ക് സുബോധമുണ്ട്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ പാപം ചെയ്ത് അവൻ ദൈവതേജസ് നഷ്ടപ്പെട്ട് തുടർന്നുള്ള അവസ്ഥയിൽ അവന് സുബോധമില്ല, അവന് സുബോധമില്ല. അതുകൊണ്ട് അവനെ ഇതാ സുബോധമില്ലാത്ത അവനാണ് ഇങ്ങനത്തെ നിയമങ്ങൾ കൊടുക്കേണ്ടത്. സ്പർശന ശക്തി നഷ്ടപ്പെട്ട ആ കുഷ്ഠരോഗിക്ക് ഇതാ തീരെടുക്കൽ പോകരുത്, കത്തിയെടുക്കരുത്, ഇങ്ങനെ പല പല നിയമങ്ങളും കൊടുക്കുന്നത് പോലെ ഇതാ ഈ സുബോധമില്ലാത്ത മകന് കൊടുക്കുന്ന നിയമങ്ങളാണ് ഇതാ ഞാനാണ് നിന്റെ അപ്പൻ, പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ എന്നെ സ്നേഹിക്കണം. ദേ ഇതാണ് നിന്റെ സഹോദരി, ഇതാണ് നിന്റെ സഹോദരൻ, നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സഹോദരിയെ സ്നേഹിക്കണം. ഇതാ ഇന്നതിന്നതൊക്കെ ചെയ്യരുത് 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 ഇന്നതൊക്കെ ചെയ്യണമെന്നൊക്കെ അത് എഴുതി കൊടുക്കുകയാണ്. കാരണം ഇവൻ എന്തില്ല, ഇവന് സ്വയമേ അത് സെൻസ് ചെയ്യുവാനുള്ള പവറില്ല, അവന് സുബോധം നഷ്ടപ്പെട്ടു. ഇതുകൊണ്ടാണ് ദൂർത്തബുദ്ധന്റെ കഥയിൽ ആ ലൂക്കോസുവിശേഷം 15:17 എഴുതിയിരിക്കുന്നത്, ദൂർത്തപുത്രന് സുബോധം വന്നപ്പോ. ആ കഥ നമുക്ക് അറിയാമല്ലേ? അതുകൊണ്ട് ആ വാക്യം മാത്രമൊന്ന് വായിക്കാം. ആ ദൂർത്തപുത്രൻ കാണിക്കുന്നത് ആദ്യത്തിലുള്ള നമ്മളെ ഓരോരുത്തരെയും വായിച്ചാട്ടെ.
അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു.
അവിടെ പറയാണ് അപ്പോൾ സുബോധം വന്നിട്ട് അവൻ. അപ്പൊ അതുവരെ എന്തില്ല മനുഷ്യന്? സുബോധമില്ല, സുബോധമില്ല. സുബോധം വന്നിട്ട്, സുബോധം വന്നാലുള്ള തെളിവ് ഉടനെ തന്നെ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിക്കും. അവന്റെ ഐഡന്റിറ്റി അവന് വെളിപ്പെടുകയാണ്. അവന്റെ ഐഡന്റിറ്റി താൻ ആരാണെന്നുള്ള ബോധം വരികയാണ്. എന്റെ അപ്പൻ ഇന്നതാണെന്ന് ബോധം വരികയാണ്. പിന്നെ അവന് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല. അതാ മനസ്സിലാക്കുക, അവന്റെ അപ്പനാരെന്നുള്ള ബോധം വന്നു, അവനാരെന്നുള്ള ബോധം വന്നു. ഉടനെ പറയും അവന് സുബോധം വന്നിട്ട് എന്റെ അപ്പന്റെ ഭവനത്തിൽ. അപ്പൊ സുബോധം വന്നപ്പോ ഉടനെ അപ്പനെ കുറിച്ച് ചിന്തിച്ചു, അപ്പന്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ മനുഷ്യന് സുബോധമില്ല. ഇതാണ് ദൈവം എഴുതി കൊടുക്കാനുള്ള കാരണം. ഇത് തന്നെയാണ് ജെറമിയ 4:22 ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിൽ പറയുന്നത്, എന്റെ ജനം ഭോഷന്മാരാണ്, അവർക്ക് സുബോധമില്ല, അവർക്ക് അപ്പനാകുന്ന എന്നെ അറിയത്തില്ല, അവർ ദോഷം ചെയ്യാൻ മിടുക്കരാണ്, നന്മ ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. എടുത്തെങ്കിൽ വായിച്ചാട്ടെ.
എന്റെ ജനം ഭോഷന്മാർ,
ദൈവം പറയുകയാണ്, മനുഷ്യന്റെ സ്പെസിഫിക്കേഷൻ വീണതിന് ശേഷം, എന്റെ ജനം ഭോഷന്മാർ,
അവർ എന്നെ അറിയുന്നില്ല,
അവർക്ക് അപ്പനെ അറിയത്തില്ല,
അവർ ബുദ്ധികെട്ട മക്കൾ.
അതുകൊണ്ടാണ് എഴുതി കൊടുക്കേണ്ടി വന്ന, ഞാനാണ് നിങ്ങളുടെ അപ്പൻ, എന്നെ സ്നേഹിക്കാൻ. അവർക്ക് അപ്പനെ അറിയത്തില്ല, അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ബുദ്ധിയില്ല. താഴേക്ക്,
അവർക്കൊട്ടും ബോധമില്ല. ദോഷം ചെയ്യാൻ അവർ
സമർത്ഥരാണ്, നന്മ ചെയ്യാനോ അവർക്ക് അറിയത്തില്ല. താഴെ എഴുതിയിരിക്കുക, അപ്പൊ നന്മ ചെയ്യണമെങ്കിൽ പറഞ്ഞു പറഞ്ഞു പഠിപ്പിക്കണം, ദോഷം ചെയ്യണമെങ്കിൽ ഒക്കെ വാകൊണ്ട് സുഖമായിട്ട് ദോഷം ചെയ്യും, അവരെ ഇവരെ ഒക്കെ വാകൊണ്ട് വധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നന്മ ചെയ്യാനായിട്ട് അവർക്ക് അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ദൈവപുത്രൻ അങ്ങനെയല്ല. ദൈവപുത്രൻ മനുഷ്യന്റെ ഒരു ചെറിയ നന്മ കണ്ടാലും അത് ഉയർത്തിപ്പിടിച്ച് ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും കരകയറ്റുവാനായിട്ട് നോക്കും. ഇതാണ് കാൽവരി ക്രൂശിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ ഇടത്തും വലത്ത് രണ്ട് കള്ളന്മാർക്ക് എടുക്കുമ്പോഴും രണ്ട് കള്ളന്മാർ യേശുവിനെ ദുഷിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞു. ഇതാ താൻ മുമ്പിൽ നോക്കുമ്പോൾ മുമ്പിലൂടെ ആ ക്രൂശിന്റെ മുമ്പിലൂടെ പോകുന്ന വ്യക്തിത്വങ്ങൾ ഇത് തന്നെ പറഞ്ഞു, ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞു. ഇത് ആദ്യം രണ്ടുപേരും ദുഷിച്ചെങ്കിലും കുറച്ചു നേരം ഈ യേശുവിനോട് കൂടെ നടന്നപ്പോൾ കേട്ടപ്പോ യേശു പറഞ്ഞ കാര്യങ്ങള് ഇതാ കേട്ടപ്പോ ഒരു കള്ളം പറഞ്ഞ കാര്യം യേശു പറയുകയാണ്, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നൊക്കെ യേശുവിന്റെ വാക്ക് കേട്ടപ്പോ ഇതാ ഒരു കള്ളൻ യേശുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യേശുവിനെ ശ്രദ്ധിച്ച ഒരു കള്ളൻ യേശുവിനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണേ. എന്നിട്ട് മറ്റേ കള്ളനെ ശാസിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഇവൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, നമ്മളോ തെറ്റ് ചെയ്തു, ന്യായമായ ശിക്ഷയാണ്, ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ യേശു തിരിഞ്ഞ് അവനോട് പറഞ്ഞൊരു കാര്യം, ആ കള്ളനോട് പറഞ്ഞൊരു കാര്യം, നീ ഇന്ന് എന്റെ കൂടെ പറദീസായിൽ ഉണ്ടാകും. അതിന്റെ അർത്ഥം ഇതാ യേശു അവന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു നന്മ അവൻ പറഞ്ഞത്, നന്മ പറഞ്ഞത്. ഇതിനു മുമ്പ് ഇവർ രണ്ട് കള്ളന്മാർ ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കക്കാൻ പോയി ഒരുമിച്ച് കൊന്നിട്ട് ഒരുമിച്ച് ക്രൂശി കിടക്കുന്നവരായിരിക്കാം. പക്ഷേ ഇതാ അതിൽ ഒരുവൻ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ തയ്യാറായി, ജീവിതത്തിൽ ആദ്യത്തെ നന്മയായിരിക്കാം ഒരുപക്ഷെ അവൻ ചെയ്തത്. യേശു ക്രിസ്തു അവിടെ നോക്കി പറഞ്ഞില്ല, ഏ ദുഷ്ടന്മാരെ, ദേ കൊള്ളരുതാത്തവരെ, കള്ളന്മാരെ, ഇതൊന്നും പറയാൻ പോയില്ല. അവൻ ജീവിതത്തിൽ ആദ്യമായി പറഞ്ഞ ഒരേ ഒരു നന്മയെ പൊക്കിയെടുത്തിട്ട് യേശു ക്രിസ്തു അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറദീസായിൽ ഉണ്ടാകും. ഇതാണ് ദൈവോത്രന്മാരുടെ സ്വഭാവം. മറ്റുള്ളവരുടെ ആ 99 തിന്മകളുണ്ടെങ്കിലും അത് വിളിച്ചു പറഞ്ഞ് നടക്കാതെ ഒരു നന്മയുണ്ടെങ്കിൽ അതിനെ വിളിച്ചു പറഞ്ഞ് അതിനെ ആംപ്ലിഫൈ ചെയ്ത് ആ ഒരു നന്മയിലൂടെ അവരെ നന്മയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇതാ യേശു കാണിച്ച മാതൃക നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആ ദൈവത്തെ നഷ്ടപ്പെട്ട് പാപത്തിലേക്ക് കടന്നു വന്ന മനുഷ്യർക്കാണ് ന്യായ പ്രമാണം കൊടുത്തത്. ഇതാണ് രണ്ടാമത്തെ സിസ്റ്റം. ആദ്യത്തെ സിസ്റ്റം ഗോഡ് സിസ്റ്റം, അത് ഡിവൈൻ റെവലേഷനിലൂടെ മനുഷ്യൻ പ്രവർത്തിക്കുകയാണ് ദൈവിഷ്ടം ചെയ്യുവാൻ. എന്നാൽ അതിൽ നിന്ന് വീണുപോയ മനുഷ്യർക്ക് ഇതാ അടുത്ത സിസ്റ്റമാണ്, ഇതാ അതും ഓൾഡ് സിസ്റ്റമാണ്, ദൈവം കൊടുത്തതാണ് ഓൾഡ് സിസ്റ്റം, അത് മോശയ്ക്ക് കൊടുത്ത ന്യായ പ്രമാണത്തിലൂടെയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കുന്ന ന്യായ പ്രമാണം ആർക്കാണ്? നീതിമാനല്ല, അത് പാപിക്കാണ്. പാപിക്കാണ് ന്യായ പ്രമാണം, തിന്മ ചെയ്യുന്നവനാണ് ന്യായ പ്രമാണം. 1 Timothy 1:8 മുതൽ വായിച്ചോളൂ.
ന്യായ പ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ.
ഫസ്റ്റ് ശ്രദ്ധിച്ചോളൂ, ന്യായ പ്രമാണം ആർക്കല്ല? സോ ക്ലിയർ, ന്യായ പ്രമാണം നീതിമാനല്ല. ഈ 10 കൽപ്പനകൾ കൊടുത്തത് നീതിമാനല്ല, ന്യായ പ്രമാണം നീതിമാന് കൊടുത്തതേ അല്ല. ആദ്യത് മനസ്സിലാക്കുക. പിന്നെ ആർക്കാണ് ഈ ന്യായ പ്രമാണം വേണ്ടത്? താഴേക്ക്.
അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഓഷ്കു പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവക്കാർക്കും പത്യോപദേശത്തിനു വിപരീതമായ മറ്റ് ഏതിനും അത്രേ വെച്ചിരിക്കുന്നതോ എന്ന് ഗ്രഹിച്ചുകൊണ്ട്.
എന്ന് ഗ്രഹിക്കണം, എന്ന് ആദ്യം തന്നെ ഗ്രഹിക്കണം. അപ്പോ ഇത് മനസ്സിലാക്കുക, ന്യായ പ്രമാണം ആർക്കാണ്? ന്യായ പ്രമാണം പാപിക്കാണ്, പാപം ചെയ്യുന്നവർക്കാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് ആദ്യം ഇത് മനസ്സിലാക്കുക. ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ആദ്യം മനസ്സിലാക്കുക, ന്യായ പ്രമാണം പാപിക്കാണ്, പാപം ചെയ്യുന്നവർക്കാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ നമ്മൾ ന്യായോചിതമായി ഉപയോഗിക്കണം. താഴേക്ക്. ഗ്രഹിച്ചുകൊണ്ട് അതിനെ
ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായ പ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു.
കണ്ടോ, കണ്ടോ. അപ്പൊ ഇതിന്റെ നമ്മൾ ബാലൻസ് ചെയ്യുക. ഒരു നീതിമാനായ വ്യക്തിയല്ല, നീതിമാൻ ദൈവിഷ്ടം ചെയ്യണം. എന്നാൽ പാപിയായ ഒരു വ്യക്തി അവൻ പാപത്തിലേക്ക് അധികം വഴുതി പോകാതിരിപ്പാൻ ദൈവം അവന് കൊടുത്തതാണ് ന്യായ പ്രമാണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് അടുത്ത സന്ദേശത്തിൽ ഇതിന്റെ അഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് നിങ്ങൾക്കിത് ചിന്തയായി തീരട്ടെ. ന്യായ പ്രമാണം ഇപ്പൊ ആർക്കാണ്? ന്യായ പ്രമാണം പാപിക്കാണ്, പാപിക്കാണ്, തിന്മ ചെയ്യുന്നവനാണ്. അപ്പോൾ നമുക്ക് ആ നേച്ചർ ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതാണ്, ന്യായപ്രമാണം നല്ലതാണ്. അല്ല, നമ്മൾ പെർഫെക്റ്റ് ആണോ, പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയാണോ? നമുക്ക് ആദിയിലെ ഗോഡ് സിസ്റ്റം, ആത്മാവിൻ്റെ നിയമം, ദ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ്, അതിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. എന്നാൽ പാപികളാണോ? നമുക്ക് ന്യായപ്രമാണം നല്ലതാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന അനുഗ്രഹീത ചിന്തയ്ക്കായി നന്ദി. ലോ ഓഫ് ദ സ്പിരിറ്റിൽ നിന്നും ഗോഡ് സിസ്റ്റത്തിൽ നിന്ന് അനുസരണക്കേടിലൂടെ ആദം വീണു, ഞങ്ങളും ആദത്തിന്റെ ഉള്ളിൽ വീണു. ഓൾഡ് സിസ്റ്റത്തിലേക്ക്, ന്യായപ്രമാണത്തിന്റെ, മോശയിലൂടെ കൊടുത്ത ന്യായപ്രമാണത്തിന്റെ സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ വീണുപോയി. ന്യായപ്രമാണം നീതിമാനല്ല, അത് പാപിക്കത്രേ, അധർമ്മം ചെയ്യുന്നവർക്കത്രേ എന്ന് ഗ്രഹിച്ചുകൊണ്ട് അത് ന്യായോചിതമായി ഉപയോഗിക്കുവാൻ അങ്ങ് തന്ന കൽപ്പനയ്ക്കായി സ്തോത്രം. അതിനു മുമ്പ് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് തന്ന അങ്ങയെ നമസ്കരിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഇതിന്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. മനസ്സിലായതിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. രോഗികളായിരിക്കുന്നവരങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ സമാധാനത്താൽ ഈ മക്കളെ നിറയ്ക്കണം. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. പ്രിയ ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശം വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്.